2022 നവംബർ 19 ശനിയാഴ്ച കേരള കൗമുദി ഈ പേപ്പറിന്റെ ഒപ്പീനിയൻ പേജിൽ നിന്ന് വായിക്കുന്നത് ആർ സ്മിതാദേവി. ഒരു മേയർ പാർട്ടി സെക്രട്ടറിക്ക് അയച്ച കത്തുകൾ ശ്രീകുമാർ പള്ളിയിലേത്ത് എഴുതുന്നു. ജവഹർലാൽ നെഹ്റു 10 വയസ്സുകാരിയായ മകൾക്ക് അയച്ച കത്തുകൾ ഒരച്ഛൻ മകൾക്കയച്ച കത്തുകൾ എന്ന പേരിൽ പിന്നീട് പ്രസിദ്ധമായി. ലോകരാഷ്ട്രങ്ങളെക്കുറിച്ചും ലോക കുടുംബ സങ്കല്പത്തെക്കുറിച്ചുമൊക്കെ പരാമർശിക്കപ്പെട്ട ആ കത്തുകൾക്ക് പിൽക്കാലത്ത് ഇന്ദിര എന്ന രാഷ്ട്രീയ നേതാവിനെ രൂപപ്പെടുത്തിയതിൽ പോലും സുപ്രധാനമായ പങ്കുണ്ടായിരുന്നു എന്നാണ് വിലയിരുത്തപ്പെടുന്നത്. വീക്ഷണപരമായും വിജ്ഞാനപരമായും അത്രത്തോളം ഗുണപ്രദമായിരുന്നു ആ കത്തുകൾ. ശാസ്ത്രജ്ഞനായ ആൽബർട്ട് ഐൻസ്റ്റീൻ അമേരിക്കൻ പ്രസിഡന്റ് റൂസ്വെൽറ്റിന് അയച്ച കത്താണ് ഹിരോഷിമയുടെയും നാഗാസാക്കിയുടെയും മേൽ ദുരന്തം വിതച്ചതെന്നും ചരിത്രത്തിലുണ്ട്. എന്തെല്ലാം മഹത്തായ കാര്യങ്ങൾ ഒരു കത്തുവഴി മറ്റൊരാളിലേക്ക് എത്തിക്കാമെന്നതിന് ഏറ്റവും വിലപ്പെട്ട ഉദാഹരണങ്ങളാണ് ഇത്. ഇതുപോലെ എത്രയോ മഹാന്മാരായ വ്യക്തികളുടെ കത്തുകൾ ചരിത്രത്തിൽ ഇടം പിടിച്ചിട്ടുണ്ട്. ആശയവിനിമയത്തിന് ചരിത്രാതീത കാലം മുതൽ ഉപയോഗിക്കുന്ന മാധ്യമമാണ് കത്ത്. ഒരാൾ മറ്റൊരാൾക്കോ സ്ഥാപനത്തിനോ വേണ്ടി എഴുതുന്ന സന്ദേശമാണിത്. നൂറ്റാണ്ടുകളുടെ പഴക്കമുണ്ട് കത്തെഴുത്തിന്. ഇന്ന് കടലാസിലും ഇലക്ട്രോണിക് രൂപത്തിലും കത്തുകൾ അയക്കുന്നുണ്ടെങ്കിലും പണ്ടുകാലത്ത് താളിയോലകളിലും പാപ്പിറസ് ചെടിയുടെ ഇലകളിലുമായിരുന്നു കത്തെഴുത്ത്. പിൽക്കാലത്ത് നമ്മുടെ രാഷ്ട്രീയ നേതാക്കളിൽ പലരും കത്തുകൾ എഴുതി ശ്രദ്ധേയരായിട്ടുണ്ട്. ഏത് വിഷയത്തിലും പ്രധാനമന്ത്രിക്കോ മുഖ്യമന്ത്രിക്കോ ബന്ധപ്പെട്ട മേധാവികൾക്കോ കത്തയക്കുന്ന ശീലമുള്ള നേതാക്കളിൽ പ്രധാനിയാണ് നമ്മുടെ VM സുധീരൻ. കത്തിന്റെ പ്രസക്തി കാരണമാവാം പല സംഘടനകളും കുറേനാൾ മുമ്പ് വരെ കത്തെഴുത്ത് മത്സരവും നടത്തിയിരുന്നു. പുതിയ ആശയവിനിമയ സംവിധാനത്തിലേക്ക് എത്തിയതോടെയാണ് കത്തുകളുടെ ഗമ പോയത്. എന്നാൽ ഇപ്പോൾ വീണ്ടും താരമാവുകയാണ് കത്ത്. അതിനിടയാക്കിയത് പച്ചവെള്ളം ചവച്ചുകുടിക്കുന്ന CPM യുവതാരം തിരുവനന്തപുരം കോർപ്പറേഷൻ മേയർ ആര്യ രാജേന്ദ്രനും. സ്വന്തം പാർട്ടിയുടെ സ്വന്തം ജില്ലയിലെ സ്വന്തം ജില്ലാ സെക്രട്ടറിക്ക് ആര്യ കത്തെഴുതിയത് കുടുംബവിശേഷം തിരക്കിയല്ല. സ്വന്തം പാർട്ടിയിലെ സ്വന്തം സഖാക്കൾ ആരെങ്കിലും തൊഴിലില്ലാതെ നിൽക്കുന്നുണ്ടെങ്കിൽ അവർക്കൊരു ജീവിതമാർഗമാവട്ടെ എന്ന സൽബുദ്ധി കൊണ്ടാണ്. സ്വന്തം പാർട്ടിയിലെ തന്നെ ചില കുത്തിത്തിരിപ്പ് തൊഴിലാളികൾ ഇതിന് പാരവെച്ചതായാണ് ഇപ്പോൾ കേൾക്കുന്നത്. ഏതായാലും മേയറുടെ സതുദ്ദേശ കത്ത് പുറത്തുവന്നതോടെ കോൺഗ്രസുകാരും BJPക്കാരുമെല്ലാം കരിങ്കുരങ്ങ് രസായനം കഴിച്ച ഗുസ്തിക്കാരെ പോലെ സമരഗോതയിലേക്ക് ചാടി വീണു. കത്തെഴുതി കുരുക്കൊപ്പിച്ച ആളെ കണ്ടെത്തണമെന്നല്ല അവരുടെ ആവശ്യം, മറിച്ച് മേയർ രാജിവെക്കണമെന്നതാണ്. രാവിലെ കൊടിയും പിടിച്ചെത്തുക, പോലീസ് ബാരിക്കേഡ് കുലുക്കി ഉറപ്പിക്കുക, പോലീസിന്റെ വരുൺ വണ്ടിയിൽ നിന്ന് ചീറ്റിക്കുന്ന കലക്കവെള്ളത്തിൽ നന്നായി ഒന്ന് കുളിക്കുക, ശേഷം നഗരത്തിലെ ഏതെങ്കിലും സ്വാദിഷ്ടമായ ഹോട്ടലിൽ നിന്ന് സ്പോൺസേർഡ് ഭക്ഷണം ഭുജിച്ച് മടങ്ങുക. ഇത് ഇപ്പോൾ ഒരു ശീലമായി. പക്ഷേ ആത്മാർത്ഥതയുള്ള ചിലരൊക്കെ ജീവൻ പണയം വെച്ചാണ് സമരത്തിന് ഇറങ്ങുന്നത്. പോലീസ് എറിഞ്ഞ ടിയർ ഗ്യാസ് ഷെല്ലിന് മുകളിലൂടെ 4 കാലിൽ ചാടിയാണ് ഒരു മുൻ MLA തന്റെ ഭാരിച്ച ശരീരത്തെ രക്ഷിച്ചത്. വെറും ഒരു കത്തിന്റെ പേരിൽ നഗരത്തിന്റെ ഓമനപുത്രിയെ എല്ലാവരും കുറ്റപ്പെടുത്തി മുതലെടുക്കാൻ ശ്രമിക്കുമ്പോഴാണ് കഥയുടെ ക്ലൈമാക്സിലേക്ക് എത്തുന്നത്. ആര്യയുടെ കത്ത് നന്ദിപൂർവ്വം കൈപ്പറ്റിയ ആനാവൂരിന്റെ വീരനായകൻ അതിനു മുൻപേ ഇതിലും വലിയ കത്തെഴുതിയിട്ടുണ്ടെന്നാണ് പറയുന്നത്. പക്ഷേ കത്ത് കണ്ടുപിടിക്കാനായില്ലെന്ന് മാത്രം. കത്തില്ലെങ്കിലും കത്തിൽ പറഞ്ഞിരുന്ന സഖാക്കൾ തൊണ്ടിമുതലുകൾക്ക് തുല്യം കത്തിൽ പറഞ്ഞ ഓഫീസുകളിലെ കസേരകളിൽ ഇരിക്കുന്നുണ്ട്. വർദ്ധിത വീര്യത്തോടെ നഗരസഭാ കാര്യാലയത്തിന് മുന്നിൽ സമരം കൊഴിപ്പിക്കുമ്പോഴാണ് കോൺഗ്രസുകാർക്ക് മുന്നിൽ ഇടുത്തി പോലെ ഒരു ഫ്ലെക്സ് ബോർഡ് ഉയരുന്നത്. കോൺഗ്രസിന്റെ സംസ്ഥാനത്തെ ഭാവി പവിഴമുത്തുകളിൽ ഒരാളായ ഷാഫി പറമ്പിലിന്റെ ചിത്രം സഹിതമാണ് ബോർഡ്. തന്റെ രാഷ്ട്രീയ ഗോഡ്ഫാദറായ ഉമ്മൻചാണ്ടി മുഖ്യമന്ത്രിയായി നാടുവാണിയിടുന്ന കാലത്ത് ഷാഫിയും എഴുതി ലക്ഷണമൊത്ത ഒരു കത്ത്. സ്പെഷ്യൽ പ്രോസിക്യൂട്ടർമാരെ നിയമിക്കുന്നതുമായി ബന്ധപ്പെട്ട ശുപാർശയാണ് കത്തിന്റെ വിഷയം. ആ കത്തിന്റെ പൂർണ്ണ രൂപവും ഫ്ലെക്സിൽ പതിച്ചിട്ടുണ്ട്. നിയമനം, സ്ഥലം മാറ്റം, പ്രത്യേക പദവി അനുവദിക്കൽ തുടങ്ങിയ കുഞ്ഞു കാര്യങ്ങൾക്കായി MPമാർ, MLAമാർ, KPCC ഭാരവാഹികൾ തുടങ്ങിയവർ പലപ്പോഴായി എഴുതിയ 39 കത്തുകളുടെ പട്ടികയാണ് ഇപ്പോൾ പുറത്തുവന്നിട്ടുള്ളത്. അതോടെ നഗരസഭയ്ക്ക് മുന്നിലെ മുദ്രാവാക്യങ്ങളുടെ മൂർച്ച അല്പം കുറഞ്ഞോ എന്നൊരു സംശയം. പക്ഷേ ഇപ്പോൾ ജയിച്ചു നിൽക്കുന്നത് BJP ആണ്. തരി പോലുമില്ല കണ്ടുപിടിക്കാനെന്ന പരസ്യവാചകം പോലെ BJPയുടെ ഒരു കത്ത് പോലും ആർക്കും കണ്ടെത്താനായിട്ടില്ല. അവർക്ക് അക്ഷരം എഴുതാൻ അറിയാഞ്ഞിട്ടല്ല, കത്തെഴുതിയാലും അത് മേടിക്കാൻ ആരെങ്കിലും വേണ്ടേ? ഇടയ്ക്കിടെ കേന്ദ്രമന്ത്രി മുരളീധരൻ എത്താറുണ്ടെങ്കിലും പ്രസംഗത്തിന് പോലും സമയം തികയാത്ത ആൾ ആരുടെ കത്ത് വാങ്ങാൻ, അഥവാ വാങ്ങിയാൽ തന്നെ എന്ത് ചെയ്യാൻ? ഇനി കേന്ദ്രത്തിന് കത്തുകൊടുക്കാമെന്ന് വച്ചാൽ മലയാളം വായിക്കുന്ന മന്ത്രിമാരും ഉദ്യോഗസ്ഥരും കുറവാണ് അവിടെ. ഇതിനിടെ ആനാവൂർ വീരനെ ക്രൈംബ്രാഞ്ച് ചോദ്യം ചെയ്തെന്ന ചില കിംവദന്തികളും പ്രചരിച്ചു. ഫോണിൽ വിളിച്ചു ചോദിച്ചതേയുള്ളൂ, അത് ചോദ്യം ചെയ്യലല്ലെന്നാണ് ക്രൈംബ്രാഞ്ച് ഉണർത്തിക്കുന്നത്. എന്നാൽ ആനാവൂരപ്പൻ പറയുന്നു തന്നെ ചോദ്യം ചെയ്തത് തന്നെ. ഇനി സ്വപ്നത്തിലെങ്ങാനും കണ്ടതാണോ എന്നറിയില്ല. ഇതുകൂടി കേൾക്കണേ, ഒരു മാസത്തിനുള്ളിൽ 39 കത്തെഴുതിയിട്ട് കേവലം ഒരു കത്തെഴുതിയ കോർപ്പറേഷൻ മേയറെ രാജിവെപ്പിക്കാൻ നടക്കുന്നതിൽ എന്താണ് ഹേ ന്യായം? ഒരു ഡസൻ കത്തെങ്കിലും മേയർ എഴുതിയ ശേഷം വേണമായിരുന്നു ഈ സമരവും മുദ്രാവാക്യം വിളിയുമൊക്കെ. ഏതായാലും ആനാവൂർ വീരൻ അസന്നിഗ്ധമായി പ്രഖ്യാപിച്ചു കഴിഞ്ഞ സ്ഥിതിക്ക് മേയർ തൽക്കാലം രാജിക്കില്ല.